കൊൽക്കത്തയുടെ മണ്ണിൽ മമതാ ബാനർജിയുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ നാടകമല്ല, മമതയുടെ നെഞ്ചിലേക്ക് തറയ്ക്കുന്ന കൂരമ്പുകളാണ്. സ്വന്തം അണിയറയിൽ നിന്നും തന്നെ ദീദിക്കേറ്റ ഏറ്റവും മാരകമായ പ്രഹരം. വെറും 15 മിനിറ്റിൽ എടുത്തൊരു ധൃതി പിടിച്ച തീരുമാനം, പക്ഷേ അതൊരു വൻ സ്ഫോടനത്തിലേക്കാണ് വഴിമാറിയിരിക്കുന്നത്. 50 MLA മാരുടെ പിന്തുണയുമായി ഒരു വിമതൻ ദീദിയുടെ സിംഹാസനത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബംഗാൾ ഭരണം ആരുടെ കൈകളിലേക്ക് പോകും? കളി മാറി, കളി മാറി. മമതയുടെ സ്വന്തം കോട്ടയിൽ ഇപ്പോൾ പുകയുന്നത് സാധാരണ തീപ്പൊരിയല്ല, തൃണമൂൽ കോൺഗ്രസിനെ ഒന്നാകെ വിഴുങ്ങാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതമാണ്. എന്താണ് കൊൽക്കത്തയിലെ ആ രഹസ്യ ഹോട്ടലിൽ സംഭവിച്ചത്? മമതയുടെ വിശ്വസ്തരെ ഇങ്ങനെ ശത്രുക്കളായി? കാണാം ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയുടെ സ്റ്റോറി. പശ്ചിമബംഗാളിൽ നിന്നും വരുന്ന വാർത്തകൾ കേട്ടാൽ ജനാധിപത്യത്തിന്റെ കാവലാളായ നമ്മുടെ മമതാ ദീദിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നുണ്ടാകില്ല. എപ്പോഴും മറ്റുള്ളവരെ വിരട്ടാറുള്ള ദീദിയെ സ്വന്തം പാർട്ടിയിലെ പിള്ളേര് തന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന കൊട്ടാരത്തിന്റെ തറക്കല്ലിളകിയ കഥയാണിത്. സംഭവം ലളിതമായി പറയാം. കഴിഞ്ഞ ദിവസം ബംഗാൾ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. വാർത്താ സമ്മേളനം നടത്തുന്നത് മറ്റാരുമല്ല, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അദ്ദേഹം വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന കരിങ്കാലികളെ വെച്ചു പൊറപ്പിക്കില്ല എന്ന മട്ടിലായിരുന്നു ആ സംസാരം. എന്നാൽ ട്വിസ്റ്റ് ഒന്നുമല്ല, ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് തികയുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് ഒരു അടിയന്തര ഉത്തരവ് പുറത്തിറക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ഋതുബ്രത ബാനർജി ഉൾപ്പെടെ 2 പ്രമുഖ ജനപ്രതിനിധികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എങ്ങനെയുണ്ട് ദീദിയുടെ ഒരു സ്പീഡ്? 15 മിനിറ്റ് കൊണ്ട് തീർപ്പ് കൽപ്പിച്ചു. സാധാരണ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഒരാളെ പുറത്താക്കുന്നതിന് മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും, വിശദീകരണവും ചോദിക്കും. ഇതൊന്നും ഇവിടെ ഇല്ല. ദീദിയുടെ പാർട്ടിയിൽ ദീദി വിചാരിച്ച അപ്പൊ തന്നെ ഔട്ട്. എന്നാൽ ഈ 15 മിനിറ്റിലെ കടുംവെട്ട് ദീദിക്ക് തന്നെ വിനയാകുമെന്ന് മമത സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. കാരണം പുറത്താക്കപ്പെട്ട ഋതുബ്രത പുറത്തു പോയത് വെറും കൈയോടെയല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന വെടിമരുന്നുമായിട്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. തൊട്ടു പിന്നാലെ ഋതുബ്രത നേരെ വച്ചു പിടിച്ചത് പശ്ചിമബംഗാൾ നിയമസഭയിലേക്കാണ്. ഒപ്പം ഒരൊറ്റ അവകാശവാദവും, എന്റെ കൂടെ 50 തൃണമൂൽ MLA മാരുണ്ട്. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. പശ്ചിമബംഗാൾ നിയമസഭയിൽ ഇപ്പൊ മമതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. 50 MLA മാർ ഒരുമിച്ച് തിരിഞ്ഞാൽ ദീദിയുടെ ഉള്ള കസാരയുടെ കാലു ഇളകും. അപ്പോൾ ഋതുബ്രത ബാനർജിയെ സഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തിക്കാട്ടാനുള്ള സ്വന്തം പാർട്ടിയിലെ ആളുകൾ പ്രതിപക്ഷത്തേക്ക് മാറാൻ തക്കം പാർത്തിരിക്കുമ്പോൾ ഭരണം എങ്ങനെ ദീദിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകും? അതായത് അടുത്ത തവണ പോലും അപ്പോൾ ഇനി തൃണമൂലിന് തിരിച്ചു വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ BJP ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഒരു വേര് പടർത്തി, അവർ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു, ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയും നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി തൃണമൂലിന് അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനവുമില്ല എങ്കിൽ ഇനി ദീദിയുടെ ഭാവി എന്തായിരിക്കും? കഴിഞ്ഞ May 6 തൃണമൂൽ കോൺഗ്രസ് ഒരു ഔദ്യോഗിക പ്രമേയരേഖ തയ്യാറാക്കിയിരുന്നു. പാർട്ടിയിലെ പുതിയ പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി ലീഡർ, ചീഫ് വിപ്പ് എന്നിവരെയൊക്കെയുള്ള നിശ്ചയിക്കാനുള്ളൊരു രേഖയായിരുന്നു അത്. അപ്പോൾ ഈ രേഖ സ്പീക്കറുടെ മുന്നിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. ഋതുബ്രത ബാനർജിയും സന്ദീപർ സാഹയും പരസ്യമായി രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഈ രേഖയിൽ കാണുന്ന ഞങ്ങളുടെ ഒപ്പുകൾ വ്യാജമാണ്. ഞങ്ങൾ അറിയാതെ, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ ഒപ്പിട്ട് തൃണമൂൽ നേതൃത്വം സ്പീക്കറെ പറ്റിക്കാൻ നോക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു കക്ഷി തങ്ങളുടെ സ്വന്തം MLA മാരുടെ ഒപ്പ് വ്യാജമായിട്ട് നിയമസഭയിൽ രേഖകൾ സമർപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ കാവലാളായ മമതയുടെ പാർട്ടിയിലാണ് ഈ കൊടും ചതി നടന്നിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് എന്താണ്? സത്യം വിളിച്ചു പറഞ്ഞവരെ അടിച്ചമർത്താൻ നോക്കി, ഇത് തന്നെയാണ് തൃണമൂലിന് പറ്റിയത്. പക്ഷെ കളിവാളി പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഈ രണ്ട് നേതാക്കളും അടങ്ങിയിരുന്നില്ല. കൊൽക്കത്തയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിപ്പിച്ചുകൊണ്ട് അവർ പല കരുക്കളും നീക്കി. കൊൽക്കത്തയിലെ MLA ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അർദ്ധരാത്രിയിൽ രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നു. ദീദിയുടെ കണ്ണു വെട്ടിച്ച് CID പോലീസിന്റെ നിരീക്ഷണം മറികടന്ന് നിരവധി TMC MLA മാർ ഈ വിമത നേതാക്കളുമായി ചർച്ച നടത്തി. ഇതുകൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ കുനാൽ ഘോഷ് മറ്റൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊൽക്കത്തയിലെ ഒരു അതീവ ആഡംബര ഹോട്ടലിൽ വെച്ച് ഈ വിമതന്മാർ ചില പ്രത്യേക MLA മാരുമായി രഹസ്യ യോഗം ചേർന്നു എന്നാണ് കുനാൽ ഘോഷ് പറയുന്നത്. പണം ഒഴുക്കാനാണോ അതോ പദവികൾ വാഗ്ദാനം ചെയ്താണോ ഈ MLA മാരെ ദീദിക്കെതിരെ തിരിക്കുന്നത്? അതോ ദീദിയുടെ ഏകാധിപത്യ ഭരണം മടുത്തുകൊണ്ട് MLA മാർ സ്വയം ഇറങ്ങിപ്പോന്നതാണോ? ഏതായാലും കൊൽക്കത്തയിലെ ആ ഹോട്ടൽ മുറികളിൽ വെച്ച് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ഈ പ്രശ്നത്തിന്റെ ഒറിജിനൽ വേരുകളിലേക്ക് പോകാം. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി കഴിഞ്ഞാൽ പിന്നെ ആരാണ് തൃണമൂൽ കോൺഗ്രസ്? അത് മമതയുടെ സ്വന്തം അനന്തരവനായ അഭിഷേക് ബാനർജിയാണ്. ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് കിടക്കുന്നത് ഈ പേരിന് ചുറ്റുമാണ്. ഋതബ്രത ബാനർജി മുൻപ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പാർട്ടിയിൽ ജനാധിപത്യമില്ല, ഉള്ളത് മുഴുവൻ ഭായ് പോ അഥവാ അനന്തരവന്റെ ഭരണമാണ്. മമതാ ബാനർജി കണ്ണുമടച്ച് തന്റെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ പാർട്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. സീനിയർ നേതാക്കളെ പോലും വകവെക്കാതെ ദശാബ്ദങ്ങളായി പാർട്ടിക്ക് വേണ്ടി ചോരയൊഴുക്കിവരെ മൂലക്കിരുത്തിക്കൊണ്ടാണ് അഭിഷേകിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണം. ഇതിനെല്ലാം പുറമെയാണ് ഈ ഐപാക്ക് എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ വരവ്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ഈ കമ്പനിയെ കൊണ്ടുവന്നത് അഭിഷേക് ബാനർജിയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങൾ തീരുമാനിക്കുന്നത് നേതാക്കളല്ല, മറിച്ച് എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് ഈ കോർപ്പറേറ്റ് കമ്പനിയാണ് എന്ന അവസ്ഥ വന്നു. അതായത് പിണറായി ഇവിടെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഏത് MLA സീറ്റ് കൊടുക്കണം, ആരെന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഐപാക്കുകാരാണ്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന MLA ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അടിമകളായി ജീവിക്കേണ്ടി വരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഋതബ്രത ബാനർജിയും സംഘവും ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനെതിരായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ട പാർട്ടി എങ്ങനെയാണ് ഒരു കമ്പനിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക എന്ന ചോദ്യം അവർ ഉന്നയിച്ചു. അഭിഷേക് ബാനർജിയുടെ അമിത സ്വാധീനവും ഈ അഹങ്കാര നിലപാടുകളുമാണ് ഇപ്പോൾ തൃണമൂലിന്റെ ഈ പരസ്യമായ പിളർപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വന്തം കുടുംബത്തെ വളർത്താൻ നോക്കിയ മമതയ്ക്ക് ഇപ്പൊ സ്വന്തം പാർട്ടിയെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂലിന് യാതൊരു സ്ഥാനവുമില്ല. ഇനി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ തൃണമൂലിനെ കാണാൻ സാധിക്കും. ദേവി ഇനി വക്കീൽ വേഷം അണിഞ്ഞ് കോടതിയിൽ തന്നെ ജീവിക്കേണ്ടിയും വരും. ഇനി അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്താം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് തോന്നുന്നത്? ഇനി BJP മാത്രം അല്ലെങ്കിൽ കാവി അണിയിച്ചുകൊണ്ട് ബംഗാൾ ഇനി തുടർന്ന് പോകുമോ? കണ്ടു തന്നെ അറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.